2025 ഒക്ടോബർ 8 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്. അപകടം വരുത്തിയത് പരിക്കിന്റെ ആഴം തിരിച്ചറിയാത്ത ചികിത്സ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ അജയകുമാറുമായി കെ എസ് അരവിന്ദ് നടത്തിയ അഭിമുഖം. ഡോക്ടർമാർക്ക് ഒരു വീഴ്ചയുമില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പല്ലശനയിലെ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ അതായിരുന്നു ആദ്യം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട്. എല്ലാം ക്ലീൻ. അത് വിവാദമായതോടെ പ്രോട്ടോകോൾ വീഴ്ചയുടെ പേരിൽ കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാർ സസ്പെൻഷനിലായി. പരിശോധനയിലെ വീഴ്ചയും അപകടാവസ്ഥ തിരിച്ചറിയാതെയുള്ള ചികിത്സയും കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ചെന്നായിരുന്നു വിദഗ്ധരുടെ കണ്ടെത്തൽ. സൈക്കിളിൽ കൈ കുടുങ്ങി 2 എല്ലുകൾ പൊട്ടി. ഗുരുതരാവസ്ഥയിൽ ആദ്യം ചിറ്റൂർ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചതായിരുന്നു വിനോദിനിയെ. പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് അയച്ച കുട്ടിക്ക് കൈയിലെ വേദന കുറഞ്ഞില്ല. 4 ദിവസത്തിന് ശേഷം കയ്യിൽ നിന്ന് ദുർഗന്ധം വന്നു തുടങ്ങിയതോടെ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക്. അവിടെ നിന്ന് ഒരു റഫറൻസ് ലെറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. വിദഗ്ധ പരിശോധനയിൽ കുട്ടിയുടെ വലതുകൈയിലേക്കുള്ള രക്തയോട്ടം നിലച്ചിരുന്നതായി കണ്ടെത്തി. ഒറ്റ മാർഗമേ ഉള്ളൂ, കൈ മുറിച്ചു മാറ്റുക. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ അശ്രദ്ധയ്ക്ക് ആ കൊച്ചു പെൺകുട്ടിക്കും അവളുടെ കുടുംബത്തിനും നൽകേണ്ടി വന്ന വില വലുതായിരുന്നു. ഒരു ജീവിതത്തോളം വലുതായിരുന്നു ആ വലതുകൈ. നിർഭാഗ്യകരവും ദാരുണവുമായ ആ സംഭവത്തെക്കുറിച്ചും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കുവാൻ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സംസാരിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ കെ അജയകുമാർ. കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നതല്ലേ? ഇത്തരം അപകടങ്ങൾ അപൂർവമല്ല. ചക്രത്തിനിടയിലും യന്ത്രങ്ങൾക്കിടയിലും കൈകാലുകൾ പെട്ടു പോകുന്ന ക്രഷ് ഇഞ്ചുറികളാണ് ഇവ. ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ പരിശോധനയും നിർണയവും പ്രധാനമാണ്. അതുണ്ടായാൽ ആദ്യ മണിക്കൂറിൽ തന്നെ ശസ്ത്രക്രിയ നടത്തുകയും അവയവം മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം തീർച്ചയായും ഒഴിവാക്കുകയും ചെയ്യാം. സൈക്കിളിന്റെ ചക്രത്തിന് ഇടയിൽ കുടുങ്ങിയ കുട്ടിയുടെ കയ്യിൽ 2 പൊട്ടലുണ്ടെന്ന് എക്സ്റേയിൽ വ്യക്തമായാൽ ഡോപ്ലർ കാൻ ചെയ്ത രക്തക്കുഴലുകൾക്ക് തകരാറില്ലെന്നും രക്തം കട്ടപിടിക്കുന്ന സാഹചര്യമില്ലെന്നും ഉറപ്പാക്കണം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ കാര്യത്തിൽ ഡോപ്ലർ കാൻ എടുത്തിരുന്നു എന്ന് വ്യക്തമല്ല. മാത്രമല്ല ഇത്തരം കേസുകളിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് 24 മണിക്കൂർ നേരം നിരീക്ഷിക്കണം. ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് രക്തയോട്ടത്തിന് കുഴപ്പമില്ലെങ്കിലും തുടർന്നുള്ള മണിക്കൂറുകളിൽ അതിന് സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. വിനോദിനിയുടെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് ജാഗ്രത കുറവുണ്ടായോ? പ്രോട്ടോകോൾ വീഴ്ച സംഭവിച്ചെന്ന് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജാഗ്രത കുറവുണ്ടായെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാണ്. സെപ്റ്റംബർ 24 വൈകിട്ട് അപകടം സംഭവിച്ച കുട്ടിയെ രക്ഷിതാക്കൾ ചിറ്റൂർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് പിറ്റേന്ന് വീണ്ടും എത്താൻ നിർദ്ദേശിച്ച് വീട്ടിലേക്ക് അയച്ചു. നീര് ഉണ്ടായിരുന്നതിനാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിയെന്ന് വേണം കരുതാൻ. ഡോപ്ലർ സ്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ അനിവാര്യമാണ്. കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകും പ്രോട്ടോകോൾ വീഴ്ചയായി വിലയിരുത്തിയിട്ടുണ്ടാകുക. ഇത്തരം അപകട സാഹചര്യത്തെ എങ്ങനെ നേരിടാം? രണ്ടു തരത്തിലാണ് ഇത്തരം കേസുകളിൽ അപകടമുണ്ടാകുക. അപകട സമയം തന്നെ രക്തക്കുഴലിന് തകരാർ സംഭവിച്ച രക്തയോട്ടം നിലച്ച നിലയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാം. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഡോപ്ലർ സ്കാൻ ചെയ്യണം. രോഗികളുടെ രക്തക്കുഴലിന്റെ പൾസ് നോക്കണം. സ്പർശനശേഷി പരിശോധിക്കണം. ഊഷ്മാവ് തണുപ്പാകുന്നുണ്ടോ എന്നും ഉറപ്പാക്കണം. അപകട സാഹചര്യമാണെങ്കിൽ പ്ലാസ്റ്റിക് സർജൻമാരെയോ വാസ്കുലർ സർജൻമാരെയോ കാണിക്കണം. ചെറിയ രക്തക്കുഴലുകൾക്കാണ് തകരാറെങ്കിൽ പ്ലാസ്റ്റിക് സർജനും വലിയ രക്തക്കുഴലുകളാണെങ്കിൽ വാസ്കുലർ സർജന്മാരും ശസ്ത്രക്രിയ നടത്തും. കാലിലെ രക്തക്കുഴലുകൾ വെട്ടിയെടുത്ത് തകരാർ സംഭവിച്ച സ്ഥലത്ത് വെച്ചു പിടിപ്പിക്കുന്നതാണ് രീതി. മറ്റു ചില സാഹചര്യങ്ങളിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ രക്തക്കുഴലുകൾക്ക് തകരാറില്ലെങ്കിൽ നീരുണ്ടാകില്ല. കയ്യിൽ നീര് കാണില്ലെന്ന കാരണത്താൽ അതിനെ നിസ്സാരമായി കണ്ട് പ്ലാസ്റ്ററിട്ട് രോഗിയെ വിട്ടയക്കരുത്. രക്തക്കുഴലിന് ചെറിയ പരിക്കാണ് ഏറ്റതെങ്കിൽ സാവധാനമായിരിക്കും രക്തയോട്ടം നിലയ്ക്കുക. അങ്ങനെ നീര് വന്നാൽ പ്ലാസ്റ്റർ മുറുകും. ഈ ഘട്ടത്തിൽ പ്ലാസ്റ്റർ ഉടൻ മാറ്റണം. മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ ഇടുന്ന പ്ലാസ്റ്റർ മുറുകിയാൽ നീര് കെട്ടി രക്തയോട്ടം നിലയ്ക്കാം. ഈ സാഹചര്യത്തിൽ പ്ലാസ്റ്റർ മാറ്റി ഉടൻ ഫാസിയോട്ടമി എന്ന ശസ്ത്രക്രിയ നടത്തണം. തൊലി മുറിച്ച് നീര് മാറ്റി രക്തയോട്ടം സുഗമമാക്കുന്നതിനാണ് ഇത്. ഇത്തരം അപകടങ്ങളിൽ പരിക്കേറ്റാൽ സമയത്തിന്റെ പ്രാധാന്യം വലിയ പ്രാധാന്യമുണ്ട്. 6 മണിക്കൂറിനുള്ളിൽ ശസ്ത്രക്രിയ നടത്തുന്നതാണ് സുരക്ഷിതം. 12 മണിക്കൂറിന് ശേഷം നടത്താറുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാകില്ല. രക്തയോട്ടം നിലച്ചാൽ ആ ഭാഗം കറുക്കാൻ തുടങ്ങും. അവിടെ നിന്നുള്ള പഴുപ്പ് മറ്റു ഭാഗങ്ങളിലേക്കും കടന്നാൽ ജീവന് തന്നെ അപകടത്തിലാകും. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രോഗി അനുഭവിക്കുന്ന വേദന അസഹനീയമായിരിക്കും. പാലക്കാട് കുഞ്ഞും സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കണം. സാധാരണ വേദന സംഹാരികൾക്ക് രക്തയോട്ടം നിലച്ചതിനെ തുടർന്നുണ്ടാകുന്ന വേദന ശമിപ്പിക്കാനാകില്ല. ഉറങ്ങാൻ പോലും കഴിയില്ല. അതിനാൽ ഇത്തരം പരിക്കുകൾ ഉണ്ടായാൽ എത്രയും വേഗം കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഇടപെടലുകൾ എങ്ങനെയാകണം? ഇത്തരം അപകടങ്ങളിൽ പരിക്കേറ്റവരെ ഉടൻ ഡോപ്ലർ സ്കാനിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ എത്തിക്കണം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മികച്ച സൗകര്യമുണ്ട്. ഡോക്ടർമാർ പ്രോട്ടോകോൾ പ്രകാരം നടത്തേണ്ട പരിശോധനകൾ നടത്തി അപകട സാധ്യത തിരിച്ചറിയണം. ഒടിവുണ്ടായി ആശുപത്രിയിലെത്തി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് മടങ്ങുന്നവർ വേദന കുറവില്ലെങ്കിൽ അത് കുറയുമെന്ന് കരുതി ദിവസങ്ങൾ കാത്തിരിക്കരുത്. പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലെത്തുന്ന രോഗി വേദന സംഹാരികൾ കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് അപകടം വിളിച്ചു വരുത്തും. കുഞ്ഞുങ്ങൾക്കാണ് പരിക്കേൽക്കുന്നതെങ്കിൽ രക്ഷിതാക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.